യോഹന സ്നാപകനെ ആരാണ് സ്നാനപ്പെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. യോഹന സ്നാപകൻ സ്നാനപ്പെട്ടിരുന്നോ എന്നോ യോഹന സ്നാപകൻ സ്നാനപ്പെട്ടിരുന്നു എന്നോ അവനെ ആരാണ് സ്നാനപ്പെടുത്തിയതെന്നോ വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ അന്നത്തെ മത സാമൂഹ്യ പശ്ചാത്തലം പഠിച്ചാൽ അദ്ദേഹം മാനസാന്തര സ്നാനം സ്വീകരിച്ചിരുന്നു എന്ന് അനുമാനിക്കുവാൻ കഴിയും. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ വഴി ഒരുക്കുവാനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനായിരുന്നു. യെശയ്യാവ്, മലാക്കി എന്നീ പ്രവാചകന്മാർ യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു, അത് ക്രിസ്തീയ സ്നാനമായിരുന്നില്ല. യേശുക്രിസ്തു ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് യോഹന്നാൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. അതിനാൽ അവനെ പഴയ നിയമ പ്രവാചകന്മാരിൽ അവസാനത്തെ വ്യക്തിയായി കണക്കാക്കാം. മത്തായി 11:13 യേശു അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. അതിനാൽ പഴയ നിയമ പ്രവാചകന്മാരെ ദൈവം എങ്ങനെ തെരഞ്ഞെടുത്തു നിയമിച്ചുവോ അപ്രകാരം ദൈവം നേരിട്ട് തെരഞ്ഞെടുത്ത് നിയമിച്ച പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. അതാണ് അവൻ്റെ ആത്മീയ അധികാരം. ലൂക്കോസ് 3:2 പറയുന്നത് യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്നാണ്. യോഹന്നാൻ 1:6 അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. ഒരിക്കൽ യെരുശലേമിൽ നിന്ന് ചില പുരോഹിതന്മാരും ലേവ്യരും യോഹന്നാൻ്റെ അടുക്കൽ വന്നു. നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്നു എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഏത് അധികാരത്താൽ അവൻ മറ്റുള്ളവരെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് യോഹന്നാൻ വിശദീകരിച്ചില്ല. അതിനു പകരമായി അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യൻ അല്ല. ഇത് മത്തായി 3:11 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അതായത് യോഹന്നാൻ സ്നാപകന്റെ ദൂതുകളും ശുശ്രൂഷകളും ദൈവം കൽപ്പിച്ചു അവനെ ഏൽപ്പിച്ചതാണ്. അതിനാൽ ദൈവം ഏൽപ്പിച്ച സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ അവന് സ്നാനപ്പെടേണ്ട ആവശ്യം ഇല്ല. എന്നാൽ യോഹന്നാൻ സ്നാനപ്പെട്ടിരുന്നില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. അവൻ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി മാനസാന്തര സ്നാനം സ്വീകരിച്ചിരുന്നു എന്ന അനുമാനമാണ് കൂടുതൽ ശരി. ഇത് പാപത്തിൻ്റെ അടുക്കളെ കഴുകിക്കളയുവാനായുള്ള യഹൂദ മതപ്രകാരമുള്ള സ്നാനമായിരുന്നു. ഇത് മനസ്സിലാക്കുവാനായി അന്നത്തെ മത സാമൂഹിക പശ്ചാത്തലവും യോഹന്നാൻ സ്നാപകൻ അവൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിന് മുമ്പേ എവിടെ ആയിരുന്നുവെന്നും അറിയേണ്ടതുണ്ട്. യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ പ്രധാനമായും 4 മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു: സദൂക്യർ, പരീശന്മാർ, ശാസ്ത്രിമാർ, എസ്സൻസ്. എസ്സൻസ് എന്നതൊരു നിഗൂഢ അല്ലെങ്കിൽ മിസ്റ്റിക്കായ മതവിഭാഗമായിരുന്നു. BC 2 മുതൽ AD 1 അവസാനം വരെ എസ്സൻസ് എന്ന വിഭാഗം യഹൂദ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അവർ യെരുശലേമിന് വെളിയിൽ മരുഭൂമിയിൽ ആശ്രമ ജീവിതം നയിച്ചു. ചാവുകടലിൻ്റെ തീരത്തുള്ള കുമ്രാൻ എന്ന പ്രദേശത്താണ് പ്രധാനമായും അവർ ജീവിച്ചിരുന്നത്. അവർ യെശയ്യാ പ്രവാചകന്റെ പ്രവചന ശബ്ദപ്രകാരം മശിഹായുടെ വരവിനായി വഴിയൊരുക്കുവാൻ മരുഭൂമിയിലേക്ക് പോയവരായിരുന്നു. അവർ ഒരുമിച്ചുള്ള ആശ്രമ ജീവിതം, മത ആചാരങ്ങളിലെ വിശുദ്ധി, മിതവ്യയം എന്നിവ പാലിച്ചിരുന്നു. എല്ലാ ദിവസവും എല്ലാവരും ആഹാരം പങ്കിട്ടു ഭക്ഷിച്ചു. അവർ ഒരേ വസ്ത്രധാരണ രീതി പിന്തുടർന്നു. ഏതെല്ലാം ആഹാരം കഴിക്കാം എന്നതിനെക്കുറിച്ച് അവർക്ക് കർശനമായ പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ശരീരം മുഴുവൻ വെള്ളത്തിൽ കഴുകി ശുദ്ധി പ്രാപിക്കുക എന്നത് അവരുടെ ആചാരമായിരുന്നു. ഇതിനായി ശുദ്ധജലമായി മഴവെള്ളം പ്രത്യേകം സംഭരിക്കുമായിരുന്നു. ഇത്തരം ശുദ്ധീകരണത്തിന് മുമ്പായി മാനസാന്തരം അത്യാവശ്യമായിരുന്നു. അവർ എല്ലാ ദിവസവും ആചാരപരമായി ശുദ്ധീകരണത്തിനായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുകയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ധർമ്മം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പുതിയ നിയമത്തിൽ എസ്സൻസ് എന്ന വിഭാഗക്കാരെക്കുറിച്ച് പ്രത്യേക പരാമർശങ്ങളില്ല. എന്നാൽ സ്നാപക യോഹന്നാൻ എസ്സൻസ് എന്ന വിഭാഗത്തിലെ അംഗമായിരുന്നു എന്ന് ചില വേദപണ്ഡിതന്മാർ കരുതുന്നു. എങ്കിലും അത് വ്യക്തമാക്കുന്ന വാക്യങ്ങളില്ല. എന്നാൽ അദ്ദേഹം വന്നു എന്ന് പറയുന്ന സ്ഥലം, ശുശ്രൂഷ ചെയ്തിരുന്ന പ്രദേശം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം എന്നുള്ള ആഹ്വാനം, അദ്ദേഹത്തിൻ്റെ ആഹാരത്തെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശം, വസ്ത്രധാരണ രീതി എന്നിവയെല്ലാം അദ്ദേഹം ഒരു എസ്സൻസ് വിശ്വാസി ആയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ആണ്. അവൻ ഇസ്രയേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു എന്ന് ലൂക്കോസ് 1:80 പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് എസ്സൻസ് എന്ന വിഭാഗവുമായി വളരെ സാമ്യമുണ്ട്. അതിനാൽ അദ്ദേഹം ആ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. യോഹന്നാൻ സ്നാപകൻ എസെൻസ് എന്ന മതവിഭാഗത്തോടൊപ്പമാണ് ജീവിച്ചിരുന്നത് എങ്കിൽ അദ്ദേഹം തീർച്ചയായും സ്നാനപ്പെട്ടിരുന്നു. അത് മാനസാന്തര സ്നാനമായിരുന്നു. അവർ സ്വയം വെള്ളത്തിൽ മുങ്ങി കഴുകൽ പ്രാപിക്കുകയായിരുന്നു. ഒരാൾ മറ്റൊരാളിനെ സ്നാനപ്പെടുത്തിയിരുന്നുവോ എന്നതിൽ നിശ്ചയമില്ല. കാരണം അവരെക്കുറിച്ചുള്ള അധികം വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എസ് എൻ സി ഭാഗം പ്രത്യേക നേതാക്കന്മാരിൽ വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ അങ്ങനെ ഒരുവന്റെ പേരിൽ യോഹന്നാന്റെ സ്നാനം അറിയപ്പെടുന്നില്ല. മത്തായി 3:14 വാക്യത്തെ യോഹന്നാൻ സ്നാനപ്പെട്ടിരുന്നില്ല എന്ന് വ്യാഖ്യാനിക്കുവാനായി ചിലർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യം യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ മാനസാന്തരവും ശുദ്ധീകരണവും ആവശ്യമുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ യേശു പാപമില്ലാത്തവനായിരുന്നു. അതിനാൽ അവന് മാനസാന്തരം ആവശ്യമില്ലായിരുന്നു. മാനസാന്തര സ്നാനവും ആവശ്യമില്ലായിരുന്നു. യേശു ക്രിസ്തു എസ് എൻ സി വിശ്വാസികൾ കാത്തിരുന്ന മശിഹ ആയിരുന്നു. എസ് എൻ സി വിഭാഗക്കാർ എല്ലാ ദിവസവും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നവരായിരുന്നു. യോഹന്നാനും അവരുടെ ഇടയിലായിരുന്നപ്പോൾ എങ്കിലും അതേ രീതി തുടർന്നിരുന്നു എന്ന് അനുമാനിക്കാം. യേശു ക്രിസ്തു നൽകുന്ന സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഈ ഹ്രസ്വ പഠനം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സ്നാപകയോഹന്നാനെ ആരാണ് സ്നാനപ്പെടുത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.